എഫേസ്യർ അധ്യായം 2. മുമ്പ് നിങ്ങളുടെ ആത്മീയ ജീവിതം പാപങ്ങളാലും ദൈവവിരുദ്ധ പ്രവൃത്തികളാലും മൃതമായിരുന്നു. അതെ, മുമ്പ് നിങ്ങൾ ആ പാപങ്ങൾ ചെയ്തു ജീവിച്ചു. ലൗകിക ജീവിതമായിരുന്നു നിങ്ങളുടേത്. ഭൂമിയുടെ മേൽ ദുഷ്ടശക്തികളുള്ള ഭരണാധിപനെ നിങ്ങൾ പിന്തുടർന്നു. ദൈവത്തെ അനുസരിക്കാത്തവരിൽ ആ ദുരാത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. മുമ്പ് നമ്മളും ആ മനുഷ്യരെ പോലെ ജീവിച്ചിരുന്നു. നമ്മൾ നമ്മിലെ പാപം നിറഞ്ഞ സ്വയത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ മനസ്സും ശരീരവും കാംക്ഷിച്ചതെല്ലാം നാം ചെയ്തു. നാം ദുഷ്ടരായിരുന്നു. നമ്മുടെ ജീവിതരീതി മൂലം നാം ദൈവകോപത്തിന് വിധേയരാകേണ്ടിയിരുന്നു. മറ്റെല്ലാവരെയും പോലെയായിരുന്നു നാമും. എന്നാൽ മഹത്തായ കാരുണ്യമുള്ള ദൈവം നമ്മെ വളരെ സ്നേഹിച്ചു. നാം ആത്മീയമായി മൃതരായിരുന്നു. കാരണം ദൈവത്തിന് വിരോധമായി നാം പാപം ചെയ്തിരുന്നു എന്നത് തന്നെ. എന്നാൽ ദൈവം നമുക്ക് ക്രിസ്തുവിനോടൊത്ത് പുതിയ ജീവൻ നൽകി. ദൈവത്തിന്റെ കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നമ്മെ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തുകയും സ്വർഗീയ സ്ഥാനങ്ങളിൽ അവനോടൊത്ത് നമ്മെ ഇരുത്തുകയും ചെയ്തു. യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്ന നമുക്ക് വേണ്ടിയാണ് ദൈവം ഇത് ചെയ്തത്. ഭാവിയിലെന്നും തന്റെ കാരുണ്യത്തിന്റെ സമൃദ്ധി കാണിക്കാനാവും വിധമാണ് ദൈവം ഇത് ചെയ്തത്. യേശു ക്രിസ്തുവിൽ നമ്മോട് ദയാലുവായിക്കൊണ്ടാണ് ദൈവം ആ കാരുണ്യം പ്രകടിപ്പിക്കുന്നത്. ദൈവ കാരുണ്യത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. വിശ്വാസത്തിലൂടെയാണ് നിങ്ങൾക്ക് ആ കൃപ ലഭിച്ചതും. നിങ്ങൾ സ്വയം രക്ഷിച്ചില്ല. ദൈവത്തിന്റെ ദാനമായിരുന്നു അത്. നിങ്ങളുടെ പ്രവൃത്തികളല്ല നിങ്ങളെ രക്ഷിച്ചത്. അതിനാൽ ഒരാൾക്കും തങ്ങൾ സ്വയം രക്ഷിച്ചുവെന്ന് അഹങ്കരിക്കാനാവില്ല. നമ്മളെ പുതിയ മനുഷ്യരാക്കിയത് ദൈവമാണ്. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യും വിധം ദൈവം നമ്മെ ക്രിസ്തു യേശുവിൽ പുതിയ മനുഷ്യരാക്കി. ദൈവം ആ നല്ല പ്രവൃത്തികൾ നമുക്കായി ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. നന്മകൾ ചെയ്തുകൊണ്ടുള്ള ജീവിതത്തെ അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ജാതികളായി പിറന്നവരാണ് നിങ്ങൾ. യഹൂദർ നിങ്ങളെ അഗ്രചർമ്മക്കാർ എന്ന് വിളിച്ചു. നിങ്ങളെ അഗ്രചർമ്മക്കാർ എന്ന് വിളിച്ച യഹൂദർ സ്വയം പരിച്ഛേദനക്കാർ എന്ന് വിശേഷിപ്പിച്ചു. അവരുടെ പരിച്ഛേദന അവർ തന്നെ സ്വന്തം ശരീരത്തിൽ ചെയ്യുന്നതാണ്. മുമ്പ് ക്രിസ്തു നിങ്ങളോടൊത്തില്ലായിരുന്നു എന്നോർക്കുക. നിങ്ങൾ ഇസ്രായേൽ പൗരന്മാരല്ലായിരുന്നു. ദൈവം തന്റെ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങളുടെ നിയമങ്ങളും നിങ്ങൾക്കില്ലായിരുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷകളോ ദൈവത്തെപ്പറ്റിയുള്ള അറിവോ ഉണ്ടായിരുന്നില്ല. അതെ, ഒരു സമയത്ത് നിങ്ങൾ ദൈവത്തിൽ നിന്നും വളരെ അകലെയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തു യേശുവിൽ ദൈവത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ് നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്തത്. ക്രിസ്തു മൂലം നമുക്കിപ്പോൾ സമാധാനമുണ്ട്. ക്രിസ്തു യഹൂദരെയും ജാതികളെയും ഒരുമിപ്പിച്ചു. യഹൂദരും ജാതികളും അവർക്കിടയിൽ ഒരു മതില് കെട്ടിയതുപോലെ വേർപിരിഞ്ഞിരുന്നു. അവർ പരസ്പരം വെറുത്തു. എന്നാൽ ക്രിസ്തു തന്റെ സ്വന്തം ശരീരം നൽകുക വഴി വെറുപ്പിന്റേതായ ആ മതിൽ തകർത്തു. യഹൂദ ന്യായപ്രമാണത്തിന് അനേകം കൽപ്പനകളും ചട്ടങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തു ആ ന്യായപ്രമാണം അവസാനിപ്പിച്ചു. ഇരുവിഭാഗം ജനതയെയും തന്നിൽ പുതിയ മനുഷ്യരാക്കി ഒന്നിപ്പിക്കുകയായിരുന്നു ക്രിസ്തുവിന്റെ ഉദ്ദേശം. അങ്ങനെ യേശു സമാധാനം സ്ഥാപിക്കും. കുരിശിലൂടെ ക്രിസ്തു ഇരുവിഭാഗങ്ങൾക്കിടയ്ക്കുമുള്ള വെറുപ്പ് അവസാനിപ്പിച്ചു. ഇരുവിഭാഗങ്ങളും ഒരു ശരീരമായതിനു ശേഷം അവരെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ക്രിസ്തു ആഗ്രഹിച്ചു. തന്റെ ക്രൂശീകരണത്തിലൂടെ ക്രിസ്തു ഇത് ചെയ്തു. ദൈവത്തിൽ നിന്നും വളരെ അകന്നു കഴിഞ്ഞിരുന്ന നിങ്ങൾക്കിടയിൽ വന്ന് യേശു സമാധാനം പ്രസംഗിച്ചു. ദൈവത്തോട് അടുത്തിരുന്നവർക്കിടയിലും യേശു ഇത് തന്നെ ചെയ്തു. അതെ, നമുക്കെല്ലാവർക്കും ക്രിസ്തുവിലൂടെ ഒരാത്മാവിൽ പിതാവിലേക്ക് വരുവാൻ അവകാശമുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ യഹൂദരല്ലാത്ത നിങ്ങൾ വിദേശീയരോ അപരിചിതരോ അല്ല. നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ ജനത്തോടൊപ്പമുള്ള പൗരന്മാരും ദൈവത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരുമാണ്. നിങ്ങൾ ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടം പോലെയാണ്. അപ്പോസ്തലന്മാരും പ്രവാചകരുമൊരുക്കിയ അടിത്തറയിലാണ് ആ കെട്ടിടം പണിതുയർത്തിയിരിക്കുന്നത്. ക്രിസ്തു തന്നെയാണ് ആ വീടിന്റെ ആണിക്കല്ല്. ആ കെട്ടിടം മുഴുവൻ ക്രിസ്തുവിൽ പണിതു ചേർത്തിരിക്കുന്നു. ക്രിസ്തു അതിനെ വളർത്തുകയും അത് കർത്താവിൽ ഒരു വിശുദ്ധ മന്ദിരമായി തീരുകയും ചെയ്തു. ക്രിസ്തുവിൽ നിങ്ങൾ യഹൂദരോടൊപ്പം കൂട്ടിയിണക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആത്മാവിലൂടെ ജീവിക്കുന്ന സ്ഥലമായി നിങ്ങളെ പണിതു ചേർക്കുന്നു.